അധ്യായം 32. ചെമ്പരത്തിവേലികൾക്കിടയിലൂടെ സ്വർഗത്തിലേക്ക് നടക്കുമ്പോൾ ജയരാജൻ ചോദിച്ചു, എൻമകജയിലെ ഏതെങ്കിലും കശുമാവ് തോട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആകെ 10 എണ്ണമുണ്ട് എന്നല്ലേ പറഞ്ഞത്? 10 എണ്ണം തന്നെ. അന്ന് ഹെലികോപ്റ്റർ തടയാൻ പോയപ്പോൾ ഉക്കിനടുക്ക ഡിവിഷൻ്റെ ഒരു ഭാഗം കണ്ടു, അത്രമാത്രം. എങ്കിൽ നമുക്ക് ഏതെങ്കിലും തോട്ടം നടന്നു കണ്ടാലോ? നിൻ്റെ ബസ് പോകും. അത് സാരമില്ല, എനിക്ക് ഉച്ചയായാലും കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് സ്വർഗ ഡിവിഷൻ തന്നെ കാണാം. അടുത്താണ്, കുറുക്കുവഴിയുണ്ട്. അവർ തിരിച്ചു നടന്നു. സുബനായിക്കിൻ്റെ തോട്ടം കടന്ന് കുന്നുകയറി കുംഭരന്മാരുടെ കോളനിക്കരികിലെ ഒറ്റയടിപ്പാതയിലൂടെ ചെമ്മൺ റോഡിലെത്തി. ഇത്തിരി കൂടി നടന്നപ്പോൾ ടാറിട്ട റോഡായി. ഒരു കയറ്റം തീർന്നപ്പോൾ PCQയുടെ പച്ച ബോർഡ് പ്രത്യക്ഷമായി. ബോർഡിലെ മുന്നറിയിപ്പ് അവഗണിച്ച് ചാരിവെച്ച ഗേറ്റ് തള്ളിത്തുറന്ന് അവർ അകത്തു കയറി. 4-5 മലകളിലായി അറ്റം കാണാതെ കശുമാവിൻ തോപ്പ് നീണ്ടു പരന്ന് കിടക്കുകയാണ്. ജയരാജൻ പറഞ്ഞു, കാറ്റിൻ്റെ ഗതി നോക്കൂ. ഇവിടെ ഏരിയൽ സ്പ്രേ നടക്കുമ്പോൾ ആ കാണുന്ന കോടങ്കിരിക്കുന്നിലും ജടധാരിമലയിലും സർപ്പമലയിലുമെല്ലാം വിഷമെത്തും. കുന്നുകളുടെ കിടപ്പ് നോക്കിക്കൊണ്ട് നീലകണ്ഠൻ തലകുലുക്കി. കാൽവണ്ണയോളം കനത്തിലുള്ള ഉണക്കിലകളുടെ മെത്തയിലൂടെ ചവിട്ടിമെതിച്ച് നടക്കുമ്പോൾ ജയരാജൻ പറഞ്ഞു, ഒട്ടും പേടിക്കേണ്ട, ഒരു ജീവി പോലും നമ്മെ കടിക്കില്ല. വിളറിയൊരു ചിരി ചുണ്ടിൽ കത്തിച്ച് നീലകണ്ഠൻ ജയരാജൻ്റെ കണ്ണുകളിൽ ഉറ്റുനോക്കി. ഞാനും നോക്കുകയായിരുന്നു. ഒരു തുമ്പിയോ കിളിയോ എങ്ങും പറക്കുന്നില്ല. മണ്ണിനടിയിൽ ചിലപ്പോൾ പുഴുവോ ചിതലോ മണ്ണിരയോ കാണുമായിരിക്കും അല്ലേ? എവിടെ, മണ്ണിനടിയിലെ അവസാനത്തെ പുഴുവും ചത്തിരിക്കും. നീലകണ്ഠൻ ഓർമ്മിച്ചു, ഞാനൊരിക്കൽ വലിയ കൗങ്ങിൻ തോട്ടത്തിലകപ്പെട്ടു. ഞാനാകെ ഭയന്നുപോയി. ഒരു ജീവിയുടെ ശബ്ദം പോലും കേൾക്കാനുണ്ടായിരുന്നില്ല. മണ്ണിൽ തലപൊന്തിച്ച് കിടന്ന കരിങ്കല്ല് ചൂണ്ടിക്കാണിച്ച് നീലകണ്ഠൻ പെട്ടെന്ന് വിഷയം മറന്ന് പറഞ്ഞു, കണ്ടോ, നാഗപ്രതിഷ്ഠയാണ്. ഈ മലകളിലും നാഗക്കാവുകൾ ഉണ്ടായിട്ടുണ്ടാവും, നിറയെ പാമ്പുകളും. മനുഷ്യ നിർമ്മിക്കുന്ന കാളകൂടത്തിനരികിൽ പാമ്പിൻ വിഷം എത്ര നിസാരമാണ്. ഒരു സ്ഥലത്ത് ഒരേ കീടനാശിനി 3 വർഷത്തിലധികം റിപ്പീറ്റ് ചെയ്യരുത് എന്നാണ് നിയമം. 4-ാം വർഷമാകുമ്പോൾ കീടം അതിനെ അതിജീവിച്ചു തുടങ്ങും. ഇവിടെ പക്ഷേ 25 കൊല്ലമായി ഒരേ വിഷം തന്നെ. കമ്മീഷനായാലും കൈക്കൂലിയായും കോടികൾ തന്നെ കൈമറിയുന്നുണ്ടാവണം. അതല്ലേ കൃഷിവകുപ്പും കാർഷിക ശാസ്ത്രജ്ഞരും രാഷ്ട്രീയ നേതാക്കളും കമാന്നൊരക്ഷരമുണ്ടാ എതിർക്കാത്തത്? കീടനാശിനി തളിച്ചില്ലെങ്കിൽ ലക്ഷങ്ങളുടെ നഷ്ടം വരും എന്നല്ലേ PCK പറയുന്നത്? ജയരാജൻ ഗൗരവത്തോടെ ശബ്ദമുയർത്തി. കീടങ്ങളെ കൊണ്ടല്ല, കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണ് വിളവ് കുറയുന്നത്. പിന്നെ PCKയുടെ പിടിപ്പുകേട്, മിസ്മാനേജ്മെൻറ്റ്, തെറ്റായ കൃഷിരീതി. നോക്കൂ, ഇവിടെ തന്നെ ഉണങ്ങിയ മരങ്ങൾ 4 എണ്ണമുണ്ട്. മരങ്ങളുടെ എണ്ണത്തിലുണ്ടായ കുറവ് PCK പറയാത്തതെന്ത്? ജീവജാലങ്ങളെ നശിപ്പിക്കുന്ന ഈ വിഷം തന്നെയാണ് മരങ്ങളുടെ ഉൽപ്പാദനശേഷിയെ ഇല്ലാതാക്കുന്നത് എന്ന് തിരിച്ചു പറഞ്ഞാലോ? ഈ വിഷം തീണ്ടുമ്പോൾ വേരുകൾ ചുരുണ്ട് വളം വലിച്ചെടുക്കാനുള്ള കഴിവ് കുറയുമെന്നും ആരോഗ്യം നഷ്ടപ്പെടുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. കീടങ്ങളെ തുരത്താൻ വേറെ വഴിയെന്ത് എന്നാണ് അവർ ചോദിക്കുന്നത്. ജയരാജൻ്റെ ശബ്ദം കൂടുതൽ കനത്തു. കീടങ്ങളോ? എവിടെ തേയില കൊതുക്? പാറ്റയും പുഴുവുമില്ലാത്ത ഈ മണ്ണിൽ തേയില കൊതുക് മാത്രം തഴച്ചു വളരുമെന്നാണോ? എന്തൊരു അസംബന്ധം! ക്രൂരമായൊരു ചിരി ചുണ്ടിലണിഞ്ഞ് അവൻ തിരിഞ്ഞു നിന്നു. തേയില കൊതുക് ചിലരുടെ മനോഹരമായ ഭാവനയാണ്. എവിടെ തേയില കൊതുക്? കശുമാവിൻ തോട്ടങ്ങളിൽ. ലീലച്ചേച്ചിയാണ്, ലീലാകുമാരിയമ്മ, ആദ്യം എന്നോട് ഈ രഹസ്യം പറഞ്ഞത്. ഇല്ലാത്ത കീടത്തെ കൊല്ലാനാണ് കോടിക്കണക്കിന് രൂപയുടെ വിഷം കൊണ്ടുവന്ന് നാട്ടിൽ ഒഴുക്കുന്നത്. നീലകണ്ഠൻ അന്തിച്ചുപോയി. ജയരാജനെ മിഴിച്ചു നോക്കി. സത്യമാണോ കേട്ടത്? വിശ്വസിക്കാനാവുന്നില്ല. ജയരാജൻ തുടർന്നു, ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ ഓരോ വീട്ടുപറമ്പിലും കശുമാവുകളുണ്ട്. ചിലർക്കൊക്കെ 4-5 ഏക്കർ വരെ ഉണ്ടാകും. നല്ല വിളവും കിട്ടും. ഒരാളും വിഷം തെളിക്കുന്നില്ലല്ലോ. എന്താ, പ്ലാന്റേഷനിലെ കീടം വളരൂ എന്നുണ്ടോ? കത്തുന്ന ചൂടിൽ നിന്നും രക്ഷ തേടി ജയരാജൻ മരത്തണലിലേക്ക് കയറി. പിന്നാലെ നീലകണ്ഠനും. നെറ്റിയിലെ വേർപ്പ് തുടച്ച് ചാഞ്ഞു നിന്ന മരക്കൊമ്പിലിരുന്ന് ജയരാജൻ പറഞ്ഞു, 1-2 സംഗതികൾ കൂടി പറയാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുകയാണോ? പ്രസംഗം പോലെ നിർത്താതെ നീലകണ്ഠൻ പെട്ടെന്ന് പറഞ്ഞു, ഹേയ്, എല്ലാം എനിക്ക് പുതിയ കാര്യങ്ങളാണ്. പരിസ്ഥിതി എൻ്റെ വിഷയമേ ആയിരുന്നില്ല. പത്രപ്രവർത്തന കാലത്തും കഷ്ടപ്പെടുന്ന മനുഷ്യരെ കണ്ടെത്തി സഹായിക്കുമ്പോഴും പ്രകൃതിയെ ഞാൻ നോക്കിയതേയില്ല. കൈപ്പത്തിയുടെ വലിപ്പമുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഒരില പറിച്ചെടുത്ത് നീലകണ്ഠൻ സശ്രദ്ധം നോക്കി. നിറയെ ഇളം പച്ച ഞരമ്പുകൾ. അയാൾ പറഞ്ഞു, പറങ്കിമാവ് എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. പറയാൻ കൊണ്ടുവന്നത് വിട്ടുകളഞ്ഞ് ജയരാജൻ അതിൽ കയറി പിടിച്ചു. പറങ്കികൾ പോർച്ചുഗീസുകാർ 16-ാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന മരമാണിത്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. ആ പേരിൽ തന്നെ അധിനിവേശത്തിൻ്റെ ചരിത്രമുണ്ട്. ശരിക്കും ഈ മരത്തിൻ്റെ ജന്മനാട് ബ്രസീലാണ്. രസകരമായ ഒരു കാര്യം, പഴത്തോട് ചേർന്ന് പഴത്തിന് പുറത്ത് വിത്ത് വളരുന്ന മറ്റൊരു ലോകവും മരവും ലോകത്തിലില്ല. തുളുനാട്ടിലെ ഏറ്റവും വീര്യമുള്ള റാക്ക് അഥവാ വാറ്റുചാരായം പറങ്കിമാങ്ങയിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറയാൻ ആലോചിച്ചത് അതല്ല, സർക്കാർ കാട്ടിക്കൂട്ടിയ ഭീകരതയാണ്. എത്ര കോടിയിലും വിലയിടാനാവാത്ത ജൈവ വൈവിധ്യങ്ങളാൽ സമൃദ്ധമായ കൊടുംകാട് വെട്ടിത്തെളിയിച്ചാണ് ഏകവിളയുടെ ഈ കൃത്രിമക്കാട് നിർമ്മിച്ചത്. ചുരുക്കം സ്ഥലമല്ല, എൻമകജയിൽ മാത്രം 600 ഹെക്ടർ. എന്നിട്ടെന്തുണ്ടായി? സസ്യവൈവിധ്യങ്ങളും ജീവജാലങ്ങളുമെല്ലാം നശിച്ചു. തുരങ്കങ്ങൾ മിക്കതും വറ്റി. നാട് നിറയെ രോഗികളായി. കർണാടകത്തിലെ യൂക്കാലിപ്റ്റസ് തോട്ടങ്ങളും ഹിമാലയത്തിലെ പൈൻ തോട്ടങ്ങളും ഇതേപോലെ ഭൂമിയിലെ ജൈവ വൈവിധ്യത്തെ നശിപ്പിച്ചു. കേരളത്തിലെ അക്യോഷ്യക്കാടുകൾ നോക്കൂ. ഓസ്ട്രേലിയയിലൊക്കെ ചതുപ്പ് നികത്താൻ നട്ടിരുന്ന ആ വഷളൻ മരം കടൽ കടന്നു വന്നതെന്തിനാണ്? വനവൽക്കരണമെന്ന ഓമനപ്പേരിൽ കേരളത്തെ മരുവൽക്കരിക്കാനുള്ള ഏതോ വിദേശ അജണ്ട നടപ്പിലാക്കിയതല്ലേ? അല്ലെങ്കിൽ പിന്നെ മാവും പ്ലാവുമൊക്കെ നന്നായി പിടിക്കുന്ന നമ്മുടെ നാട്ടിൽ മനുഷ്യന് ഒരു ഉപകാരവുമില്ലാത്ത മണ്ണിൽ അസിഡിറ്റി ഉണ്ടാക്കുന്ന, ജലം ആർത്തിയോടെ വലിച്ചു കുടിക്കുന്ന, കുട്ടികൾക്ക് അസുഖങ്ങളുണ്ടാക്കുന്ന മരമെന്തിന്? വാസ്തവത്തിൽ വൈവിധ്യത്തിൻ്റെ രാഷ്ട്രീയത്തെയാണ് ഏകവിള സംസ്കാരം നശിപ്പിക്കുന്നത്. ആത്യന്തികമായ ഫലം എന്താണ്? ദാരിദ്ര്യവും പ്രകൃതി ദുരന്തങ്ങളും രോഗങ്ങളും മാത്രം. അവർ മുന്നോട്ട് നടന്നു. ഒരു മരത്തിൻ്റെ തണൽപ്പാടിൽ പ്ലാസ്റ്റിക് കൂടുകളിൽ 200 തൈകൾ കണ്ട് നീലകണ്ഠൻ ജയരാജൻ്റെ ചുമരിൽ കൈവച്ചു. നോക്കൂ ജയ. ഇലകൾ തൊട്ടു നോക്കിയെങ്കിലും നീലകണ്ഠന് മരം തിരിച്ചറിയാനായില്ല. അരികെ വന്ന് കുനിഞ്ഞു നോക്കിയ ജയരാജൻ്റെ ചുണ്ടിൽ ചിരി പതഞ്ഞു. ഓ, PCK റബ്ബർ കൃഷിയിലേക്ക് തിരിയുകയാണോ? നല്ലത്. ഇനി ഏകവിളയുടെ ഒരു റബ്ബർ സംസ്കാരം കൂടി സർക്കാർ ചെലവിൽ വളരട്ടെ. ചിരി മാഞ്ഞ് ഗൗരവത്തിൽ ജയരാജൻ പറഞ്ഞു, റബ്ബർ നടാൻ PCK എന്ത് അധികാരമാണുള്ളത്? കശുമാവ് കൃഷിക്കാണ് 35 വർഷത്തേക്ക് PCK സ്ഥലം ലീസിനെടുത്തത്. അപ്പോൾ പെട്ടെന്ന് കിരാതനെ പോലെ തടിച്ച അർദ്ധനഗ്നനായ ഒരു തടിയൻ വെട്ടുകത്തി ഉയർത്തിപ്പിടിച്ച് അലറിക്കൊണ്ട് അവരുടെ നേർക്ക് പാഞ്ഞു വന്നു. മരത്തിനടിയിൽ നിന്നും 4 പേർ വേറെയും. എല്ലാവരും PCKയിലെ തൊഴിലാളികളാണ്. നീലകണ്ഠൻ പരിഭ്രമിച്ചു. തുളുവിൽ ഉയരുന്ന തെറിവാക്കുകൾ കേട്ട് ഒരു കൂസലുമില്ലാതെ ചിരിച്ച് നിൽക്കുകയാണ് ജയരാജൻ. അവൻ്റെ മുന്നിലേക്ക് കയറി നിന്ന് പരിഭ്രമം പുറത്തു കാട്ടാതെ ക്ഷമാപണ സ്വരത്തിൽ നീലകണ്ഠൻ പറഞ്ഞു, ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയതാണ്. കിരാതൻ കത്തി ഭീഷണമായി നീട്ടിപ്പിടിച്ച് ആജ്ഞാപിച്ചു, നിനക്ക് മോത്ത് കണ്ണില്ലേ നായേ? അന്യനിക്ക് പ്രവേശനമില്ലാന്ന് ബോർഡ് പുറത്തില്ലേ? പോ, ഇനി എപ്പോഴെങ്കിലും ഈനകത്ത് കണ്ടാൽ കൊത്തിമുറിച്ച് കുയിച്ചു മൂടും.